പ്രൈസല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ കാഴ്ച ശബ്ദ പരിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും അറിയിക്കുകയാണ്, വിശുദ്ധ സഭായോഗവുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഈ അടുത്ത് വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന വ്യക്തി മരിച്ചുപോയി, ഇന്ന സഹോദരി മരിച്ചുപോയി, ഇന്ന ആള് മരിച്ചുപോയി. അപ്പോ ഇന്നലെയും ഞാൻ കേട്ടു ഒരു സഹോദരൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഓർത്ത് ആ സഹോദരനുമായിട്ട് ക്ഷയിക്കാൻ കൊടുത്ത കാര്യമൊക്കെ, അപ്പൊ ഇനി ആ കൈ ഒരിക്കലും ക്ഷയിക്കാൻ കൊടുക്കാൻ എനിക്ക് കിട്ടില്ല, അത് പോയി. അപ്പൊ ഇതേപോലെ ഒരു ചെറിയൊരു സമയം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് നല്ലത്. നമ്മുടെ സ്വന്തം സാമ്രാജ്യം ഒന്നും സ്ഥാപിക്കാതെ നാം എപ്പോഴും ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിനായി നിലകൊള്ളുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. സദ്യയോടുകൂടെ സിംഗിൾ ഡയറക്ഷനിലേക്ക് പോവുക, സിംഗിൾ ഡയറക്ഷൻ, ദൈവം വെച്ച സിംഗിൾ ഡയറക്ഷനിലേക്ക് നമ്മൾ യാത്രയാവും. എപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നതെന്ന് അറിയാമോ? ദൈവവചനത്തോട് ചേർന്ന് നമ്മൾ മറ്റു പലതും കൂടി കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, എപ്പോഴും പലയിടത്തും പലതും കേൾക്കും, അതൊന്നും എടുക്കരുത്. കുഞ്ഞേ, നിന്റെ അകത്തുന്ന ദൈവാത്മാവ് പറയുന്നത് കേൾക്കുക, എടുക്കുക. അത് ദൈവത്ത് ജനിച്ചതാണ്, അത് ലോകത്ത് ജയിക്കും. അതോടുകൂടെ ചേർന്ന് ലോകത്തുനിന്ന് കേട്ടുകൂടി നീ എടുത്താൽ ആദത്തിനും ഹവയ്ക്കും കൺഫ്യൂഷൻ ഉണ്ടായതുപോലെ കൺഫ്യൂഷനായി. രണ്ടും കൂടി എടുക്കരുത്. എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഞാൻ എവിടെ നിന്ന് കേൾക്കുന്നതാണ് എടുക്കുന്നത് എന്ന് എപ്പോഴും ഒരിടത്ത് ശ്രദ്ധിക്കുക. പക്വതയുണ്ടെങ്കിൽ പുറത്തുനിന്ന് കേൾക്കാം, പക്ഷെ എടുക്കരുത്. എടുക്കുന്നത് പ്രിയമകനെ പ്രിയമകളെ, നിന്റെ ഉൾത്തളത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന എടുക്കണം, അത് കേൾക്കണം, എടുക്കണം. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്റെ ചെവിയോട് പോകാൻ കേൾക്കട്ടെ, അതെടുക്കണം. അവിടെ കൺഫ്യൂഷൻ ഇല്ല, അവിടെ ജീവനും സമാധാനമുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ മെഷറിംഗ് പോല് ബുദ്ധിയായിരിക്കരുത്, നമ്മുടെ മെഷറിംഗ് കോല് ജീവനും സമാധാനവുമായി. ശ്രദ്ധയോടെ ഏറ്റെടുക്കുക, നമ്മുടെ മെഷറിംഗ് കോല് ജീവനും സമാധാനമായിരുന്നു. കാരണം കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ വചനം ആത്മാവും ജീവനുമാവും. കർത്താവിന്റെ വചനം പറയുന്നു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തരും. കർത്താവിന്റെ വചനം പറയുന്നു, എന്നെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. നമ്മുടെ മെഷറിംഗ് കോൽ എപ്പോഴും മാറ്റുക. മെഷറിംഗ് കോല് ജീവനും സമാധാനവും എന്റെ അകത്ത് പ്രവഹിക്കുന്നുണ്ടോ? അത് ഉള്ളതാണെങ്കിൽ പ്രിയ കുഞ്ഞേ, അത് ദൈവത്തിൽ നിന്നായിരിക്കും. അല്ലയോ, ദൈവത്തിൽ നിന്ന് അല്ല. ഈ നാളുകളിൽ ഇന്ന് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ സന്ദേശത്തിന്റെ തുടർച്ചയാണ്. ഡിസേൺ ദിസ് ടൈം, ഈ സമയത്തെ വിവേചിക്കുക. ദൈവജനം ഈ സമയത്തെ വിവേചിക്കുക. വിവേചിച്ചിട്ട് അതിനായി ഒരുങ്ങുക, ദൈവിഷ്ടം ചെയ്യുക. കഴിഞ്ഞ സന്ദേശം നാം കേട്ടു രണ്ട് ഗിയറപ്പുകളെ കുറിച്ച്. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ദൈവത്തിനും അറിയാം, അവനവനും അറിയാം. രണ്ട് ഗിയറപ്പുകളെ കുറിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊരു സഭായോഗത്തിന് പോകുമ്പോ ചിലപ്പോ ഇപ്പോഴും അങ്ങനെ ആയിരിക്കാം, എന്റെ മുട്ടുവേദന മാറുമോ, എന്റെ വീട് നന്നായിട്ട് പണിയാൻ പറ്റുമോ, എനിക്ക് അടുത്ത ആഴ്ച കാർ ലോൺ പാസ്സാകുമോ, ഇങ്ങനെയുള്ള വിടുതലുകൾക്ക് വേണ്ടിയാണ് നാം പലപ്പോഴും ദൈവസന്നിധിയിൽ പോയിരിക്കുന്നത്. ഈ ഒരു മനോഭാവമാണ് എങ്കിൽ അന്ത്യകാലത്ത് നമുക്ക് ജയിക്കാൻ കഴിയില്ല. ഇതൊന്നും തരരുത്, ദൈവത്തിന് ആഗ്രഹമൊന്നും ഇല്ലാതെയില്ല. എല്ലാം നന്നായി നടക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ ദൈവത്തിന് കിട്ടണം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എന്നെ കാണിച്ചൊരു കാര്യം, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഇതിനെ കുറിച്ച് ബിസിനസ്സിൽ ലാഭം ഉണ്ടായി, ദൈവത്തിന് അതിന് ലാഭമൊന്നുമില്ല. നീ ഒരു ബിസിനസ്സുകാരനാണ്, കുറെ നഷ്ടം ഉണ്ടായി നിനക്ക്, ദൈവത്തിന് അതിൽ ഒരു നഷ്ടവുമില്ല. കുഞ്ഞെ, നിനക്ക് ലാഭം ഉണ്ടായാലും ദൈവത്തിന് നഷ്ടമില്ല, നിനക്ക് നഷ്ടമുണ്ടായാലും ദൈവത്തിന് നഷ്ടമില്ല. കാരണം നിനക്ക് നഷ്ടമുണ്ടായത് എവിടുന്ന് എങ്ങോട്ടേക്കാ, വേറൊരാളുടെ പോക്കറ്റിലുള്ളത് നിന്റെ പോക്കറ്റിലേക്ക് വന്നപ്പോൾ നിനക്ക് ലാഭം ഉണ്ടായി, നിന്റെ പോക്കറ്റിലുണ്ടായ വേറൊരാളുടെ പോക്കറ്റിലേക്ക് വരുമ്പോൾ നിനക്ക് നഷ്ടമുണ്ടായി. പക്ഷേ അത് നിന്റെ പോക്കറ്റിലിരുന്നാലും വേറൊരാളുടെ പോക്കറ്റിലിരുന്നാലും എല്ലാം ദൈവത്തിന് തുല്യമാണ്. കാരണം എല്ലാം ദൈവത്തിന്റെ ഭൂമിയിൽ തന്നെയാണ്, ദൈവത്തിനൊന്നും പോകുന്നില്ല, വരുന്നില്ല. മനസ്സിലായോ? നമ്മുടെ ചിന്താഗതിയാണ് ഇവിടെ മാറേണ്ടത്. പക്ഷെ കുഞ്ഞെ, നിന്നെ നഷ്ടപ്പെട്ടാൽ, എന്നെ നഷ്ടപ്പെട്ടാൽ ദൈവത്തിന് നഷ്ടമുണ്ട്. ദൈവത്തിന് നഷ്ടമുണ്ട്. അതുപോലെ വചനം ആവശ്യമായി ഭൂമിയിൽ വന്നപ്പോ നമ്മളോട് പറഞ്ഞത്, ഞാൻ വന്നത് മനുഷ്യനെ പിടിക്കാനാ, നിങ്ങളെ ഞാൻ അതേപോലെ ആക്കും, എന്നെ എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ ആക്കും. മനുഷ്യരെ പിടിക്കണം, ആദ്യം നമ്മളെ പിടിക്കണം. അതിന് നാം ദൈവത്താൽ പിടിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം, പിടയ്ക്കരുത്, ഏൽപ്പിച്ചു കൊടുക്കണം. ആള് മാറുന്ന ശുശ്രൂഷ അറിയാൻ പറ്റില്ല. ഹോള് മാറുന്നതും ആളെ വലുതാക്കി പറയുന്നതും പുകഴ്ത്തി പറയുന്നതും ഡോക്ടറേറ്റ് കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. ഇതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യ പരസ്പരം ബഹുമാനിക്കുന്നു. ഒരാൾ വേറൊരാൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നു, വേറൊരാൾ വേറൊരാൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നു. ഏക ദൈവത്തിന്റെ ബഹുമാനം നിങ്ങൾ അന്വേഷിക്കുന്നില്ല. നാളെ നമ്മൾ ആള് മാറണം. മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി മാറണം. ഇതിനുവേണ്ടിയാണ് ക്രിസ്തുവിനെ തന്നത്. വളരെ ശ്രദ്ധയോടെ കൂടെ ജീവിക്കേണ്ട കാലമാണ് നമ്മുടെ തൊട്ട് മുൻപിൽ. കാണുന്നതിനല്ല ഇടത്ത് ചാടരുത്. ഡിസേൺ ദിസ് ടൈം. കളക വെളിപ്പെടുന്ന കാലമാണിത്. എന്നാൽ അതിനു മുമ്പ് ദൈവപുത്രന്മാർ വെളിപ്പെടുന്ന കാലവുമാണ്. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വെളിപ്പെടുകയാണ്. ദൈവപുത്രന്മാർ വെളിപ്പെട്ടാൽ കൂടെ കളയും വെളിപ്പെടും. കൈ സന്ദേശം കേട്ടോ, രണ്ട് മതിലുകൾ ഇടിച്ചു കളയുകയാണ്. അദൃശ്യ മതിലുകൾ, രണ്ട് ആത്മരാജ്യങ്ങൾ, രണ്ട് അദൃശ്യ മതിലുകൾ ഇടിച്ചു കളയുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കണം ദൈവത്തോട് കേട്ടോ. കാരണം ഈ ഒന്നാം ക്ലാസ് മനസ്സുള്ളവരുമുണ്ട്, അഞ്ചാം ക്ലാസ് മനസ്സുള്ളവരുമുണ്ട്, എട്ടാം ക്ലാസ് മനസ്സുള്ളവരുമുണ്ട്, ഒമ്പതാം ക്ലാസ് മനസ്സുള്ളവരുമുണ്ട്. ഒമ്പതാം ക്ലാസ് മനസ്സുള്ളവരോടാണ് പത്താം ക്ലാസ്സിലെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാത്ത വ്യക്തികൾ പറയും എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം രണ്ടാം ക്ലാസ് മനസ്സും മൂന്നാം ക്ലാസ് മനസ്സൊന്നും പത്തിലെ കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോ ഇത് ക്ലോസിംഗ് സെറമണിയാണ്. എനിക്ക് വീണ്ടും പഴയതിലേക്ക് പോയി നിങ്ങൾക്ക് അഗ്നി ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ടൈമില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ് കേട്ടിട്ടല്ലേ, തക്ക സമയത്തുള്ള ആഹാരം കൊടുക്കാൻ. അല്ലാണ്ട് എന്നും രക്ഷയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാനല്ല വിളിച്ചേക്കണേ. അത് പ്രസംഗിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഇനിയും രക്ഷ സ്നാനം എന്ന അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ തക്ക സമയത്തുള്ള ആഹാരത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സന്ദേശങ്ങളുടെ ഓരോ നിരയും പരിശോധിച്ച് നിങ്ങൾക്ക് കാണാം, ഒരിക്കൽ പ്രസംഗിച്ച സന്ദേശങ്ങളിലേക്ക് വീണ്ടും തിരികെ വരുന്നില്ല അതേ ഫുള്ളസിൽ. ഓരോ പീരീഡിൽ ഓരോ സന്ദേശമാണ് ലഭിക്കുന്നത്, ആ സന്ദേശം അറിയിക്കുന്നു. താഴ്മയുള്ളവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കും ദൈവം അത് മനസ്സിലാക്കി കൊടുക്കുന്നു. കർത്താവ് വെളിപ്പെടുത്തരാതെ ആർക്കൊന്നും വെളിപ്പെടുകയില്ല. കർത്താവ് വെളിപ്പെടണമെങ്കിൽ കർത്താവിന്റെ കൃപ വേണം. എവിടെയാണ് കൃപ വ്യാപരിക്കുന്നത്? താഴ്മയുള്ളവർക്ക് ദൈവം അധികം കൃപ കൊടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞാൻ ബേസിക്കലി ഒരു ഐ ക്യു കുറഞ്ഞൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടനാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നു. 10-ാം ക്ലാസ്സിൽ 2-ാം കൊല്ലക്കാരനാണ്. അയ്യേ, ഇതൊക്കെ പറയില്ല ദേവദാസിനെ, എനിക്ക് ഒരു കുഴപ്പമില്ല ഒക്കെ പറഞ്ഞതില്. ഒന്നുമല്ലാത്ത എന്നെയാണ് ഇതാ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങൾ വെളിപ്പെടുത്തുവാൻ ഏറ്റെടുത്തത്. കാരണം ഇതിനൊന്നും എനിക്ക് യാതൊരു യോഗ്യതയില്ല. എനിക്ക് യോഗ്യത ഇല്ലാത്തതായിരുന്നു ദൈവം കണ്ട യോഗ്യത. ജ്ഞാനികളെ വിവേകികളെയൊക്കെ മറച്ചു വെച്ച് ദൈവം താഴ്മയുള്ളവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കാര്യങ്ങളിൽ ദൈവ ഹൃദയത്തിലുള്ളത് ആസിഡ് വെളിപ്പെടണമെങ്കിൽ അതിന്റെ മർമ്മമാണ് താഴ്മ. ഹംബിൾനെസ്, ഹംബിൾനെസ്, ഹംബിൾനെസ്. അതൊരാഭരണമായി നമ്മുടെ കഴുത്തിൽ ധരിക്കണം. നിങ്ങളുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ സൗമ്യതയും താഴ്മയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ആഭരണം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്, വിലയേറിയത്. കുഞ്ഞുങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ, അപ്പാ എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അത് അങ്ങാക്കിയതാണ്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക, ദൈവം കാര്യങ്ങളെ മനസ്സിലാക്കും. കാരണം ഇത് ആത്മമണ്ഡലത്തിലെ കാര്യങ്ങളാണ്. ഞാൻ കർത്താവ് പറഞ്ഞ ഭൂമിയിലെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ സ്വർഗത്തിലെ കാര്യം പറഞ്ഞ എങ്ങനെ മനസ്സിലാകുക? ദൈവത്തിന്റെ വചനം ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം. അന്ന് പരീശന്മാരെ കർത്താവ് വഴക്കു പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ?
പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്നും പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്?
ശ്രദ്ധിച്ചേട്ടെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ കാലത്തെ വിവേചിക്കാത്തത് എന്താണ്? കാലത്തെ വിവേചിക്കണം. ലൂക്കോസ് 16:16 നിങ്ങൾ കാലത്തെ വേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസ് 16:16 അതിനൊരു എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. കാലങ്ങൾ വേദിക്കുന്നത് കണ്ടോ? ഓരോ പീരീഡിലും ഭക്ഷണം മാറിക്കൊണ്ടേയിരിക്കും, ഓരോ പീരീഡിലും ഭക്ഷണം കറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ന്യായപ്രമാണവും പ്രവാചകന്മാരും ജനത്തെ സൂക്ഷിക്കുന്ന പദ്ധതി ഇപ്പൊ ഞാൻ ജനത്തെ സൂക്ഷിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ന്യായപ്രമാണം പ്രവാചകന്മാരെ എന്തെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തനുഗ്രഹം ബ്രദറെ, അത് അത് തല കൈവച്ച കിട്ടുന്നതാണോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ഇതാ കൃപയാ 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 ദൈവം നമുക്ക് മനോഹരമായ ഒരു വെബ്സൈറ്റ് ദൈവം തന്നിട്ടുണ്ട്. അതില് ഈ സന്ദേശങ്ങളൊക്കെ പ്രീ ലോഡഡാ. നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോ അല്ലെങ്കിൽ സമയം കണ്ടെത്തി ആ വെബ്സൈറ്റിൽ കയറി പഴയ സന്ദേശങ്ങളൊക്കെ കേട്ട് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇനി അതിലേക്ക് തിരിയാനുള്ള സമയമില്ല. അപ്പൊ ഇവിടെ പറയുന്ന ന്യായ പ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം അത് യോഹന്നാൻ വരെയാണ്. അപ്പൊ അതെന്തെന്ന് അറിയത്തില്ലെങ്കിൽ പഴയ സന്ദേശങ്ങൾ പോയി കേൾക്കുക. അന്നു മുതൽ ദൈവരാജ്യം സുവിശേഷിച്ച് വന്നു. കാലം മാറി, ആര് സുവിശേഷിക്കുന്നു? ഇതാ കർത്താവായ യേശു, യോഹന്നാൻ കർത്താവായ യേശു അത് ഇനോഗ്രേറ്റ് ചെയ്തു. വീണ്ടും ഉൽപ്പത്തി 1:27 അത് ഇനോഗ്രേറ്റ് ചെയ്തതാണ്. വീണ്ടും അത് ഇനോഗ്രേറ്റ് ചെയ്തു. തുടർന്ന് അതിന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണിപ്പോ. അപ്പൊ ആ പൂർണ്ണതയിലേക്കുള്ള യാത്രയില് നമ്മൾ അതിൽ ചേർന്ന് യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുന്നവർക്കാണ് അടുത്ത സന്ദേശങ്ങൾ കിട്ടിയാലും മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. 5-ാം ക്ലാസ്സിലെ സിലബസ് കൊണ്ടുപോയി 1-ാം ക്ലാസ്സിലെ കുഞ്ഞിനെ കൊടുത്താൽ അവന് മനസ്സിലാവില്ല. അവന്റെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യണം. 1-ൽ 1 വർഷം പഠിപ്പിച്ച് എക്സാം ഇട്ട്, 2-ൽ 1 വർഷം പഠിപ്പിച്ച് എക്സാം ഇട്ട്, 3-ൽ 1 വർഷം പഠിപ്പിച്ച് എക്സാം ഇട്ട്, 4-ൽ 1 വർഷം പഠിപ്പിച്ച് എക്സാം ഇട്ട് കണ്ടീഷൻ ചെയ്യണം. എങ്കിലേ അവൻ 5-ലേക്ക് വന്നൊന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ സമയം ദൈവത്തിന്റെ കലണ്ടറിൽ പുറകെ ഓടുന്നവർ ഇതാ അതിന് മുമ്പിൽ എത്തുവാൻ തക്കവണ്ണം ഇനിയുള്ള ജീവിതകാലം ശ്രദ്ധിച്ചാട്ടെ, കാര്യങ്ങളെ മനസ്സിലാക്കിയാട്ടെ. നിങ്ങൾ നേടിയ ഡോക്ടർ സർട്ടിഫിക്കറ്റ്, എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ മരണം കൊണ്ടുപോകും. പക്ഷേ ദൈവത്തിന്റെ കോഴ്സിലൂടെ, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി ദൈവത്തിന്റെ കോഴ്സിലൂടെ നിങ്ങൾ ജയം പ്രാപിച്ചാൽ അത് മരണം കൊണ്ടുപോവുകയില്ല. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം കാലത്ത് വിവരിക്കാൻ അറിയാത്തത് എന്ത്? ഇവിടെ പറയുന്നത് പടിഞ്ഞാറുന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നത് നിങ്ങൾ പറയുന്നു. അപ്പൊ മേഘം പൊങ്ങിയാൽ നിങ്ങൾ പറയുന്നു ഇന്നത് വരാൻ പോകുന്നു. ചെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലും അത്യക്ഷണം ഉണ്ടാവുന്നു നിങ്ങൾ പറയുന്നു. പറ, യേശു പറയാണ്, പറ, ഞാൻ ദേ വന്ന് നിൽക്കുന്നു, പറ, എന്ത് സംഭവിക്കാൻ പോകുന്നു, എന്ത് സംഭവിക്കാൻ പോണേ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം എന്ന് സ്ഥലത്തിൽ യേശു പറയാണ്, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ സന്ദേശമാണ് നാം അറിയിക്കേണ്ടത്. അണ്ട് മനുഷ്യ, നീ എന്ത് ചെയ്യണം? ഇനി നീ ലോകത്തിന് അനുരൂപമാകാതെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന് അനുരൂപമാകണം, ദൈവത്തിന് അനുരൂപമാകണം. ഇതാണ് സന്ദേശം. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ ഇപ്പോഴുള്ള കാലത്തെ മനസ്സിലാക്കുക. 2 ആത്മമതിലുകളെ ഇടിച്ചു കളയുകയാണ്. 2 ആത്മമതിലുകളെ ഇടിച്ചു കളയുകയാണ്. പിശാചി കെട്ടിയ ആത്മമതിലിനെ ദൈവം തന്റെ രാജ്യത്തിന് വിശേഷം കൊണ്ട് ഇടിച്ചു കളഞ്ഞ് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, ഭൂമിയിൽ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഞാറ് വളർന്ന് കതിരാകുകയാണ്. ഞാറ് വളർന്ന് കതിരാകുമ്പോൾ മറുഭാഗത്ത് ഇതുവരെയും പൂർണമായ തോതിൽ പിശാചിനെ ദൈവം ഭൂമിയിലേക്ക് വെളിപ്പെടുത്താൻ അനുവദിച്ചില്ല. ദൈവമോടെ തടുക്കുകയായിരുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുകയുമാണ്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ പിശാച് തന്റെ മക്കളിലൂടെ വെളിപ്പെടാൻ തുടങ്ങിയായി. പിശാച് തന്റെ മക്കളോട് വെളിപ്പെടുന്നു. ഞാറ് വളർന്ന കതിരായാൽ ഓടാനെ കളയും വെളിപ്പെടും. 2 ആത്മവതിലുകൾ തകരുകയാണ്. ദൈവപുത്രന്മാർ വെളിപ്പെടുന്നു, അതോടുകൂടെ കളയും വെളിപ്പെടുന്നു. ഇതാണ് നമ്മുടെ മുൻപിൽ ഇപ്പോഴുള്ള കാലം. ഈ ആത്മീയ കണ്ണുകൊണ്ട് വേണം നമ്മൾ ലോകത്തെ ഇനി കാണുവാൻ. ഈ ആത്മീയ കണ്ണുകൊണ്ട് കണ്ടു വേണം മുന്നോട്ടേക്ക് പോകുവാൻ. ലോർഡ് ആൻഡ് ലോർഡ്, ഈ ഭാഗത്ത് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ മനസ്സിലാക്കുവാനിടയാണ്. കഴിഞ്ഞ സന്ദേശം വീണ്ടും ഊന്നി പറയുകയാണ്. കാരണം ജനത്തിന് ഈ വലിയ വീട്ടിലെ പിള്ളേരുണ്ടല്ലോ, വലിയ വീട്ടിലെ പിള്ളേര്, ഈ വലിയ വീട്ടിലെ പിള്ളേർക്ക് വീട്ടിലുണ്ടാക്കണമൊന്നും വേണ്ട, കാരണം ഫുഡ് നിറച്ച് കിടക്കുക. അതുപോലെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ദൈവം ഇത്രയധികം ഫുഡ് ഇവർക്ക് എന്തിനാ കൊടുക്കണേ? ഇവര് പലരും അത് കഴിക്കുന്നില്ല. വ്യാഴാഴ്ച ഫുഡ്, വെള്ളിയാഴ്ച ഫുഡ്, ശനിയാഴ്ച ഫുഡ്, ഞായറാഴ്ച ഫുഡ്. നീ തോന്നുന്നു ഇപ്പൊ തിങ്കളാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ ദിവസവും ഫുഡ്. പക്ഷെ ഫുഡ് ഇല്ലാതെ വരുമ്പോഴാണ് ഫുഡിന്റെ വില അറിയുക. കിട്ടുന്നതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക, ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വൈഫ് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾ തന്നെ കേൾക്കുക, നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾ തന്നെയാണോ കേൾക്കണേ? അതെ. കാരണം ഈ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നു, എന്റെ വൈഫ് ചിന്തിച്ചോ ഞാനാ പ്രസംഗിക്കണേന്ന്. പക്ഷെ ദൈവം ചിന്ത കത്തന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനത് വിളിച്ചു പറയുകയാണ്. പിന്നെ രണ്ടാമത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദൈവമേ അതിന്റെ ആഴങ്ങൾ വീണ്ടും മനസ്സിലാകുന്നേ. ഇപ്പൊ ഒരെണ്ണം കേട്ടു, ഞാൻ എന്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ട് കാര്യമല്ലത്, ബുദ്ധി കൊണ്ടല്ല അളക്കേണ്ടേ ദൈവമക്കൾ. അളക്കേണ്ടത് വചനത്തെ അളക്കേണ്ടത് ആത്മാവും ജീവനും കൊണ്ടാണ്, ജീവനും സമാധാനവും കൊണ്ടാണ്. അപ്പോ ജീവനും സമാധാനം ഒരു മെഷറിംഗ് ടൂളാണ്. ആത്മാവ് നീതയോ ജീവനും സമാധാനം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യണം. അപ്പൊ ഷാജിയുടെ ബുദ്ധിയിലൊന്നും ഇത് ഉദിച്ചിട്ടില്ല. ദൈവം അകത്തുനിന്ന് സംസാരിക്കുകയാണ്. ഇതാണ് കർത്താവ് പറയുന്നത്, ദൈവപുത്രന്മാരെ എങ്ങനെയാണ്, പിതാവ് അവർ അകത്ത് വസിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരികളെ, എനിക്ക് നിങ്ങളെ ഓർത്ത് പലരെ ഓർത്ത് ഭാരമുണ്ട്. കാരണം ഈ പറയുന്നത് എന്തെന്ന് ഏറ്റെടുക്കുക, ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കഴിയുന്നില്ലെങ്കിൽ എന്ത് പറ്റും? എത്രത്തോളം കിട്ടി അത്രത്തോളം അവരനുസരിച്ചാൽ അത്രത്തോളം മാർക്ക് കിട്ടും, അല്ലാതെ മാർക്ക് കുറഞ്ഞു പോകും. സ്റ്റുഡൻസിന് കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ക്രെഡിറ്റ്? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് തന്നെ ക്രെഡിറ്റ്. സ്റ്റുഡൻസ് തോറ്റുപോയാൽ ആർക്കാ ആ പ്രശ്നം? പഠിപ്പിച്ചാക്ക്, സ്റ്റുഡൻസിന് മാർക്ക് കിട്ടിയാലോ അവരുടെ ക്രെഡിറ്റ് മിടുക്ക്. നാടൻ ഭാഷയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നിങ്ങളാണ് എന്റെ പ്രതിഫലം. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഓടിക്കൊള്ളണം. ഒരു കുഴിയിലും പോയി വീഴുവാനായിട്ട് ഇടയാകരുത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറേയും കൂടെ വ്യക്തതയോടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ കാലത്തെ വിവേചിക്കുക, ഇത് രണ്ട് ഗിയറപ്പുകളുടെ കാലമാണ്. രണ്ട് ഗിയറപ്പുകൾ. ഒരു വണ്ടി എടുത്തോ, ഷെഡിൽ കിടക്കുന്ന വണ്ടി എടുത്തോ, ഫസ്റ്റ് ഗിയറിലിട്ടോ, സെക്കൻഡ് ഗിയറിലിട്ടോ, തേർഡ് ഗിയറിലിട്ടോ, എങ്ങോട്ടൊക്കെയാ പോകുന്നേ? പോകുന്നത് അതിന്റെ ലക്ഷ്യത്തിലേക്കാണ്. ഇതേപോലെ ദൈവരാജ്യവും പിശാചിന്റെ രാജ്യവും രണ്ട് ഗിയറപ്പുകൾ ഇടുകയാണ്. രണ്ട് ഗിയറപ്പുകൾ, രണ്ട് ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. എഴുതിയിട്ടുണ്ട് ടു ഗിയറോക്സ് ഷിഫ്റ്റ് ടു എ ഹയർ ഗിയർ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഹയർ ഗിയറിലേക്ക് കയറുകയാണ്. അപ്പോൾ തന്നെ ഇതാ എക്യുപ് ഓർ പ്രിപ്പയർ വൺസെൽഫ് ഫോർ സംതിങ് ടു അക്കോംപ്ലിഷ്. ഒരു കാര്യം നടത്തിയെടുക്കുവാൻ തക്ക വേണം ഒരാളെ എക്യുപ്പ് ചെയ്യുകയാണ്, ഒരു സംവിധാനത്തെ എക്യുപ്പ് ചെയ്യുകയാണ്. രണ്ട് ഗിയർ അപ്പോൾ ഒരുമിച്ച് കയറുകയാണ്. ഒന്ന് ദൈവത്തിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് പിശാചിൻ്റെതാണ്, ഒന്ന് ലോകത്തിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് ദൈവത്തിൻ്റെതാണ്. ദ വേൾഡ്സ് ഗിയർ അപ്പ് ആൻഡ് ഗോഡ്സ് ഗിയർ അപ്പ്. അപ്പൊ ഇത് നമ്മൾ രണ്ടും കണ്ടുപോകണം, രണ്ടും മനസ്സിലാക്കി കൊള്ളണം. രണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. ലോർഡ് ഐ ലവ് യു. ഇനി അതിന്റെ ഒരു സ്പിരിച്വൽ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നമ്മളായിരിക്കുന്ന ഭൂമി. ഇത് നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ. ഞാൻ ആ ലോർഡ് ഐ ലവ് യു പോയിന്റ് ഒന്ന് എടുത്തോളൂ. ഇതാ നമ്മളായിരിക്കുന്ന ഭൂമി. ഇതാ ഭൂമിയിലെ നമ്മൾ. ഈ ഇത് ചർച്ചാണെന്ന് കൂട്ടിക്കൊള്ളുക. മനുഷ്യക്കപ്പെട്ട നമ്മൾ ഇത് ആരാധിക്കുന്നു. പിശാച് എന്ത് ചെയ്തു? തന്റെ സുവിശേഷത്തിലൂടെ നമ്മളെ, അതായത് കർത്താവിന്റെ സുവിശേഷത്തിൽ ഒരു പകുതി ഭാഗം നമുക്ക് നമുക്ക് മാക്സിമം വെളിപ്പെട്ട് കിട്ടി. അതിന്റെ അപ്പുറത്തേക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. യേശുവിനെ വെളിപ്പെട്ട് യേശുവിനെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരു ലെവലിൽ അവിടെ കടന്നുകൂടുവാനായിട്ട് ഇടയായി. ഈ ഒരു സമയം ഇതാ യേശു ക്രിസ്തു വിനെ ആരാധിച്ച് മാത്രം അവസാനിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹം. നമ്മുടെ സുവിശേഷത്തിലൂടെ നമ്മൾ യേശു വരെ എത്തി. യേശു ക്രിസ്തുവിന്റെ അപ്പുറത്ത് ദൈവരാജ്യത്തിലേക്ക്, പിതാവിന്റെ അടുക്കലേക്ക് എത്തിയവർ വിരളം. അതിന്റെ കാരണം ഇതാ പിശാച് ഒരു മറ കെട്ടിയിരിക്കുകയാണ്. ആ മറ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദാ കറുത്ത ഒരു മറ, ലോകം. അതുകൊണ്ട് ജനം എവിടം വരെ എത്തി? ജനം പകുതി വരെ എത്തി, യേശു വരെ എത്തി. അവര് വിഗ്രഹാരാധക മനോഭാവമുള്ള അവര് ഇതാ അതിനേക്കാളൊക്കെ ശക്തമായ ഒരു ദൈവത്തെ കണ്ടപ്പോ അവര് ആ ദൈവത്തിന്റെ പുറകെ കൂടി, യേശുവിന്റെ പുറകെ കൂടി യേശുവിനെ ആരാധിച്ച് അവസാനിക്കുകയാണ്. പക്ഷെ യേശു പറഞ്ഞ സന്ദേശം അവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവം നമ്മളിവിടെ താമസിക്കാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചേക്കുന്നു. മകനെ നീ മാനസാന്തരപ്പെട് എങ്കിൽ കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചു എന്ന് മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം സംഖ്യ കുറഞ്ഞ 4:4 എഴുതിയിരിക്കുന്നു. അതിന്റെ കാരണം സംഖ്യ കുറഞ്ഞ 4:4 എഴുതിയിരിക്കുകയാണ്. ദൈവപ്രതിമയായ വായിച്ചാട്ടെ ദൈവസ്ത്രീ.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
ഈ ലോകത്തിലെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുകയാണ്. എങ്ങനെ? യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം വെളിപ്പെടാതെ മനുഷ്യ മനസ്സുകളെ കുരുടാക്കി. എന്തിട്ട് കുരുടാക്കി? ലോകമിട്ട് കുരുടാക്കി. എന്നോ ലോകം, വേൾഡ്, ലോകമിട്ട് അവൻ കുരുടാക്കി. ലോകമിട്ട് അവൻ കുരുടാക്കി. എല്ലാ മനുഷ്യരും എന്ത് നേടാൻ ഓടുകയാണ്? എല്ലാ മനുഷ്യരും എന്ത് നേടാൻ ഓടുകയാണ്? യേശു പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അങ്ങനെ നീ സർവലോകവും നേടിയാൽ നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയത് എന്നാ പ്രയോജനം? അപ്പൊ സകല മനുഷ്യരും ലോകം നേടുവാനായിട്ട് ഓടുകയാണ്, ലോകം നേടാൻ ഓടുകയാണ്. എന്നിട്ട് കഴിഞ്ഞ സന്ദേശം കേട്ടില്ലേ? കുട്ടിയെ നഷ്ടപ്പെട്ട അപ്പൻ പട്ടിയെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ ജീവൻ നഷ്ടപ്പെട്ട നമ്മൾ ലോകം അന്വേഷിച്ച് നടക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ട നമുക്ക് വേണ്ടത് ജീവനാണ്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കണിച്ചുകയും ചെയ്യുന്നവൻ. യേശു പറഞ്ഞു, ഞാൻ വന്ന് ജീവൻ തരുമെന്ന് സമൃദ്ധിയായി തരുവാനുമാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. സാക്ഷാൽ ജീവൻ തരാൻ വന്ന യേശുവിന്റെ അടുക്കലും നമ്മൾ അന്വേഷിക്കുന്ന ലോകമാണ്. അപ്പൊ പിശാച് നമ്മളെ കുരുടാക്കി കളഞ്ഞു. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. യേശു ആകുന്ന വഴിയിലൂടെ പിതാവിനിലേക്ക് എത്തുന്നില്ല. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടപ്പൻ. പക്ഷെ യേശു ആ വാതിലിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, വാതിലിന്റെ അകത്ത് കിടക്കുന്ന പരിപാടി എനിക്ക് ചിന്തിക്കുന്നില്ല. അപ്പൊ സുവിശേഷത്തിന്റെ പകുതി വഴി വരെ വന്ന് നീക്കി നിർത്തി കിടക്കുകയാണ്, അവര് വീടാൻ എളുപ്പവുമാണ്. അകത്ത് കയറി രക്ഷപ്പെട്ടേനെ, അതാണ് യേശുവിന്റെ വാക്ക്. അകത്ത് കയറിയാൽ നീ രക്ഷപ്പെടും, പകുതി വഴി വന്ന് കിടക്കുകയാണ്. ഇതാണ് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം നമ്മൾ ചിന്തിച്ചത്. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന യാത്രക്കാരനെ വഴിയിൽ വെച്ച് കള്ളന്മാർ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ഇതേപോലെയാണ് എന്റെ സഹോദരങ്ങളെ വഴിയിൽ വെച്ച് അവർ യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ്. ആ വിശ്വാസ യാത്രയിൽ അവരെ വഴിയിൽ വെച്ച് അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. അവരുടെ സുവിശേഷത്തിലൂടെ അവർ യേശു വരെ വന്നു, യേശുവിലൂടെ പിതാവിലേക്ക് എത്തുന്നില്ല. പക്ഷെ ഈ നാളിൽ ദൈവം എന്താ ചെയ്യുന്നത്? 10:24-9 രാജത്വത്തിന്റെ സുവിശേഷം സർവജാതികൾക്ക് സാക്ഷ്യമായ വെളിപ്പെടുത്തുകയാണ്. പിശാച് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതിന്റെ തെളിവാണ് ആ സിലബസ്, ബൈബിൾ കോളേജിലെ സിലബസുകൾ ഇല്ലാത്തത്. യേശുക്രിസ്തു പ്രസംഗിച്ചത് ഏക സബ്ജക്ട് വിഷയം സുവിശേഷം. സുവിശേഷികരെ ഒരുക്കുന്ന ബൈബിൾ കോളേജിന്റെ സിലബസ് ഇല്ല. ചെങ്ങു പറഞ്ഞ 4:4 റിസൾട്ട് ആണത്. ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം, അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം ലോകമിട്ട് മനുഷ്യന്റെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. ലോകം നേട് നീയെ, ലോകം നേട്. അപ്പോ ഈ മനുഷ്യരെ ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളോട് നോക്കിയാണ് ഈ മനുഷ്യ താഴെയുള്ള ഈ മനുഷ്യരെ ഈ യേശുവിനെ ആരാധിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അതായിരുന്നു പിശാച് കഴിഞ്ഞത് ആളുകളെ ജയിച്ചത്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാം, ഈ മനുഷ്യരെ, മനുഷ്യരുടെ ഹൃദയത്തെ ദൈവരാജ്യത്തിലേക്ക്. താഴെ ഭൂമിയാണ്, ഭൂമിയുടെ അന്ധകാര മണ്ഡലമാണ് ലോകം. ഇതാ ദൈവരാജ്യത്തിലേക്ക് അവരുടെ ഹൃദയത്തെ പ്രവേശിപ്പിക്കുന്നില്ല. അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമല്ല, പകരം യേശു വരെ വന്നു അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഈ നാളുകളിൽ 10:24-14 ആ രാജത്വത്തിന്റെ സുവിശേഷത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളുടെ ഹൃദയങ്ങളെ ഇതാ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ആത്മാവ് വീണ്ടും ജനിപ്പിച്ച ശേഷം 10:24-14 വായിച്ചേ.
രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
അപ്പോ അവസാനം വരുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു കാര്യം എന്താണ്? രാജത്വത്തിന്റെ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. ആ രാജത്വത്തിന്റെ സുവിശേഷം യേശുവിൽ ആരംഭിക്കുകയും പിതാവിൽ അവസാനിക്കുകയും ചെയ്ത സുവിശേഷമാണ്. അല്ലാതെ യേശുവിൽ ആരംഭിച്ച് യേശുവിൽ അവസാനിക്കുന്നതല്ല. യേശു ക്രിസ്തു എന്ന മൂലക്കല്ല് അടിസ്ഥാനമിട്ട് യേശുവാകുന്ന, യേശുവിന്റെ തലയാകുന്ന ആ തലയോളം വളർന്ന് ഇതാ യേശു പറഞ്ഞതുപോലെ നാം പിതാവുമായി ഒന്നായിത്തീരുകയാണ്. ഞാൻ തന്നെ വഴി സത്യം ജീവനെ, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലേക്ക് എത്താം. എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി ഭൂമിയിലെ സകല വംശത്തിലും ജാതിയിലുള്ളവരെ ദൈവത്തിനായി തന്റെ രക്തം കൊടുത്ത് അവരെ വിലയ്ക്ക് വാങ്ങി. അപ്പോ താൻ ആർക്കു വേണ്ടി വിലയ്ക്ക് വാങ്ങി? അവരുടെ അടുക്കൽ ഈ ജനം എത്തണം. ആ ദൈവത്തിന്റെ അടുക്കൽ എത്തുമ്പോഴാണ് അവർ ദൈവരാജ്യത്തിൽ അവർ പൂർണ്ണമായി നിലകൊള്ളുവാനിടയാകുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ, ഈ നാളുകളെ ദൈവരാജ്യ സുവിശേഷത്തിലൂടെ നമ്മളിൽ പലരെയും ദൈവം ഇതാ ഈ ലോകത്തിൽ കുടുങ്ങിക്കിടന്ന നമ്മുടെ ഹൃദയത്തെ ദൈവരാജ്യത്തിലെത്തിച്ചു, ദൈവരാജ്യത്തിലെത്തിച്ചു. ആ പിശാചി വെച്ച മറയായ ലോകത്തെ കർത്താവ് നമ്മുടെ ഹൃദയത്തിന് എടുത്തു കളഞ്ഞു. എടുത്തു കളഞ്ഞവർക്കായി സ്തോത്രം, എടുത്തു കളഞ്ഞവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എടുത്തു കളഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്ന വെള്ളം കുടിച്ചാൽ പിന്നെ നിനക്ക് ദാഹിക്കത്തില്ല, പിന്നെ നിനക്ക് ലോകത്തിനായി ദാഹിക്കത്തില്ല. ഞാൻ തന്ന വെള്ളം കുടിച്ചാൽ, യേശു തന്ന വെള്ളം ഇതുവരെ കുടിച്ചോ? ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ കുടിച്ചോ? കുടിച്ചെങ്കിൽ പിന്നെ ലോകത്തിനായി ദാഹിക്കത്തില്ല, കുടിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടിരിക്കും, ലോകം നടന്നു ഓടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഇനി പിശാചിട്ട മറയാണിത്, നമ്മൾ അകത്ത് കയറാതിരിക്കുക. പക്ഷേ യേശു ദൈവരാജ്യ സുവിശേഷത്തിലൂടെ ദാ താനാകുന്ന വഴിയിലൂടെ നമ്മളെ അകത്തേക്ക് കയറ്റി. കയറിയിട്ടില്ലാത്തവർ അവിടെ കയറുക, ഇതാണ് ഒന്നാമത്തത്. ഇനി മറ്റൊന്ന് പിശാചിട്ട മറയാനുണ്ടേ, ആ പിശാചിട്ട മറയാണ് ഇതാ, സോറി, പിശാചിട്ട മറയാണ്, ആ മറയെ ഭേദിച്ചിട്ടാണ് നമ്മളെ യേശു ദൈവരാജ്യ സുവിശേഷത്തിലൂടെ അകത്തേക്ക് കയറ്റിയത്. ഇനി ദൈവം പിശാച് ഭൂമിയിലേക്ക് വെളിപ്പെടാതിരിക്കാനിട്ട മറയാണ് അടുത്തത്. ആദ്യം നമ്മൾ കേട്ടത് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനായിട്ട് പിശാചിട്ട മറയെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. എന്നാൽ അടുത്ത മറയെ കുറിച്ച് പറയാൻ പോവുകയാണ്, പിശാച് ഭൂമിയിലേക്ക് വെളിപ്പെടാതിരിക്കാൻ ദൈവമിട്ട മറയെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രണ്ട് ആത്മരാജ്യങ്ങളും മറയിട്ടിരിക്കുകയാണ്. സെക്കൻഡ് തെസ്സലോനിക്കസ് 2:7 മുതൽ നമ്മൾ വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയും,
അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും.
ശ്രദ്ധിച്ചാട്ടെ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, അത് രഹസ്യമായിട്ടാണ്, അതുകൊണ്ട് മർമ്മം എന്ന് പറയുന്നേ. അതായത് പിശാചിന്റെ പ്രവൃത്തി ആത്മമണ്ഡലത്തിൽ, ലോകമണ്ഡലത്തിൽ രഹസ്യമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രഹസ്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ തെറ്റായി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നോർമൽ സമയങ്ങളിലൊക്കെ നമ്മുടെ ചിന്ത ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക് വീണുപോകുന്നത്. ഉയരത്തിലുള്ള ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ചിന്തിക്കാൻ പറ്റാത്തത്. പക്ഷെ ചിന്തിക്കണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? വചനമാകുന്ന പില്ലറുണ്ടോ ഉയരത്തിലുള്ള ചിന്തിക്ക. വചനമാകുന്ന പില്ലറിലാണ് നമ്മുടെ സോള് താങ്ങി നിൽക്കേണ്ടത്. ആ പില്ലറില്ലെങ്കിൽ ഓടാനെ താഴേക്ക് പോകും. ഭൂർത്താകർഷണ ഫലം എല്ലാറ്റിനെയും വലിച്ചു താഴേക്ക് ഇടുന്നത് പോലെ നമ്മുടെ ചിന്തകൾ ഭൂമിയിലേക്ക് താഴേക്ക് പോകും. എന്നാൽ വചനമാകുന്ന പില്ലറുണ്ടോ അതിനെ നിലനിർത്താൻ പറ്റും. അപ്പോ ഇവിടെ പറയുന്നൊരു കാര്യം, അധർമ്മത്തിന്റെ മർമ്മം ഇതാ, ഇതാ ഈ മോളി കാണുന്ന ആത്മമണ്ഡലമാണ്, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ആത്മമണ്ഡലം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്, പക്ഷേ തടുക്കുന്നവൻ വഴിയിലുമുണ്ട്. ദൈവത്തിന്റെ സിസ്റ്റം ഇവനെ വെളിപ്പെടാതെ തടുക്കുകയാണ്. ഇവനെ എങ്ങോട്ടേക്ക് വെളിപ്പെടരുത്? ഭൂമിയിലേക്ക് വെളിപ്പെടരുത്, ഭൂമിയിലേക്ക് വെളിപ്പെടരുത്, അതിന് തടുക്കുകയാണ് പിശാചിന്റെ സിസ്റ്റം. നമ്മൾ സ്വർഗത്തിലേക്ക് ഇതാ നമ്മുടെ ഹൃദയം വെളിപ്പെടാതിരിക്കുവാൻ, പ്രവേശിക്കാതിരിക്കുവാൻ യേശു പറഞ്ഞു, എന്നിലൂടെ അകത്ത് കിടപ്പിൻ, അകത്ത് കടക്കാതിരിപ്പാൻ പിശാച് ശ്രദ്ധിക്കുന്നു ലോകമിട്ടുകൊണ്ട്. അപ്പോൾ തന്നെ ദൈവം ഇതാ പിശാച് എന്റെ സിസ്റ്റം, അല്ലെങ്കിൽ പിശാച് ഭൂമിയിലേക്ക് കടക്കാതെ ദൈവവും മറയിട്ടിരിക്കുന്നു. അപ്പൊ ഈ തടുക്കുന്ന ആ സിസ്റ്റം വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും, പിശാച് ഭൂമിയിൽ വെളിപ്പെടും, മനുഷ്യരൂപത്തിൽ, മനുഷ്യനിലൂടെ വെളിപ്പെടും, അവന്റെ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെടും. അപ്പൊ ഈ സീസണാണ് ഇപ്പോ, കാലത്തെ തിരിച്ചറിയുക, ഇതിന്റെ സീസണാണ് ഇപ്പോ. ഇവിടെ നാം കാണേണ്ടത് ഇതാ രണ്ട് വഴികളെ നാം കാണുകയാണ്. നമ്മൾ ദൈവരാജ്യ സുവിശേഷത്തിലൂടെ, യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിനെ ആരാധിച്ച് ഇവിടെ ഭൂമി നിൽക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, യേശുവിനെ അനുഗമിച്ച് ഇതാ നാം ആ ദൈവരാജ്യത്തിലേക്ക് എത്തണം. ഇതിനു വേണ്ടിയാണ് ദൈവരാജ്യ സുവിശേഷം ഈ അന്ത്യനാളിൽ ദൈവം വെളിപ്പെടുത്തി തന്നത്. നമ്മുടെ മണ്ഡലം മാറണം, പുറത്തു നിന്ന് അകത്തേക്ക് കയറണം. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അകത്ത് കടക്കുവിൻ, അകത്ത് നമ്മുടെ ഹൃദയങ്ങളെ എത്തണം. നമ്മൾ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിൽ നമ്മുടെ ഹൃദയം എത്തണം. അപ്പൊ പിശാചിട്ട ആ ബാരിയർ, ആ മതിലിനെ ഇടിച്ചു കളഞ്ഞാണ് കയറുന്നത്. ലോകം വേണ്ട, ദൈവം മതി എന്ന ചിന്തയിലേക്ക് വരികയാണ്. ഇനി ഈ സമയത്ത് തന്നെ ഇത് എത്രത്തോളം വിടരുന്നുവോ ആ സമയത്ത് തന്നെ ദൈവം പിശാചിനെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടാൻ അനുവദിക്കും. ഇത് മനസ്സിലാക്കുക, പിശാചിന്റെ സിസ്റ്റത്തെയും ഭൂമിയിലേക്ക് വെളിപ്പെടാൻ അനുവദിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു പീരീഡിൽ ഇതാ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഭൂമിയിൽ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അന്ത്യകാലത്ത് ദൈവരാജ്യ സുവിശേഷം വെളിപ്പെടും. നമ്മൾ കേട്ടു മത്തായി 24:14 രാജ്യത്തിന് സുവിശേഷം സകല മണ്ഡലത്തിലും പ്രസംഗിക്കപ്പെടും, അതോടെ അവസാനം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. സെക്കൻഡ് തിമോത്തി 3:1 വായിച്ചു.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ദുർഘട സമയങ്ങൾ വരും. ബാക്കി ഇതൊക്കെ വീട്ടിൽ നിങ്ങൾ ചിന്തിക്കുക. ദൈവപ്രിയമില്ല, ഭക്തിയുടെ വേഷമുണ്ട്. ദൈവ സ്നേഹമില്ല, ഭക്തിയുടെ വേഷമുണ്ട്. സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, ദ്രവ്യാഗ്രഹികൾ. അപ്പോ ഇങ്ങനെ ഒരു സമൂഹം അന്ത്യകാലത്ത് ശക്തമായി വെളിപ്പെടും. ഇത് ഏ കാലത്തും കുറേശ്ശെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ത്യകാലത്ത് ഇത് ശക്തിയോടെ വെളിപ്പെടുവാനായിട്ടടിയാകും. എന്താ കാര്യം? ദാ കള വെളിപ്പെടുകയാണ്. കള കള ഈ മറയങ്ങ മാറുകയാണ്. ദൈവരാജ്യത്തിൽ ദൈവപുത്രന്മാർ വളരും തോറും, അവർ ഭൂമിയിൽ വെളിപ്പെടും തോറും, ഞാറ് വളർന്ന് കതിരാകുമ്പോ ഇപ്പുറത്ത് കളയും വെളിപ്പെടാൻ തുടങ്ങും. കളയും വെളിപ്പെടാൻ തുടങ്ങും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ അന്ത്യകാലമാണ് ഞാൻ ദൈവപുത്രനായിട്ട് വെളിപ്പെടുന്ന അനുസരിച്ച് കഴിഞ്ഞ സന്ദേശം കേട്ടല്ലോ. അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, അനുസരണം തികഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അകത്ത് കയറുന്നത്. അനുസരണം തികഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അകത്ത് കയറുന്നത്. ശങ്കോർന്ന്യം 10:1 നമ്മളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസ്ഥിതി ബലമുള്ളതാണ്. ഏത് കോട്ടകൾ? നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവവചനത്തിന് വിപരീതവുമായ എല്ലാ ചിന്തകളും സങ്കല്പങ്ങളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നമ്മളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, അതൊരു യേശുവിലൂടെ അകത്ത് കടക്കുമ്പോൾ, അതൊരു സഹനത്തിന്റെ സഹിഷ്ണുതയുടെ പാതയാണ്. അകത്ത് കടക്കുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ പ്രതികാര കാലമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇതാ പിശാചിന്റെ സിസ്റ്റത്തെ ദൈവം ഭൂമിയിൽ അനുവദിക്കും. ദൈവം അനുവദിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും തെളിവ് എന്താണെന്ന്. പിശാച് ഞാൻ പറഞ്ഞു കേട്ടില്ലേ യോബിന്റെ പുസ്തകത്തിൽ, ചുമ്മാതാണോ യോബ് ഇങ്ങനെ ഭക്തനായിരിക്കുന്നത്? നീ അവന്റെ ചുറ്റോ മതിന് വേര് കെട്ടിയിരിക്കുകയല്ലേ, എനിക്ക് തൊടാൻ വയ്യ. അപ്പൊ ദൈവം വേര് പൊളിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പിശാച് പ്രവേശിക്കാൻ പറ്റൂ. മനസ്സിലായോ ആരാണ് തടുക്കുന്നവനെന്ന്? ദൈവം തടയുകയാണ്. ദൈവം അനുവദിക്കുമ്പോൾ മാത്രമേ അവന് വെളിപ്പെടാൻ കഴിയുകയുള്ളൂ, വെളിപ്പെടാൻ കഴിയത്തുള്ളൂ. താ പ്രിയ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, ഇതാ പിശാചിനെ ആ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇവിടെ കാണുന്ന ചിന്ത എന്ന് പറയുന്നത്, ഇതാ പിശാചിന്റെ മക്കളിലൂടെ ഇതാ പിശാചി വെളിപ്പെടുകയാണ്. പിശാചിന്റെ മക്കളുടെ വിളിച്ചാചി വെളിപ്പെടുകയാണ്. ശ്രദ്ധിച്ചേ, പിശാചിന്റെ മക്കളിലൂടെ പിശാചിയെ ഇവിടെ വെളിപ്പെടുമ്പോ ദൈവമക്കൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ടുണ്ടാകും. ഓ, ശ്രദ്ധിച്ചില്ല അല്ലെ? ശ്രദ്ധിച്ചില്ല. പിശാചിന്റെ മക്കളിലൂടെ പിശാചിയുടെ വെളിപ്പെടുമ്പോ ദൈവമക്കൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ടുണ്ടാണ് ഭൂമിയിൽ. പിന്നെ ഭൂമിയിൽ അപ്പോ അവിടെ എന്ത് മാത്രമേ കാണാൻ പാടുള്ളൂ? ഭൂമിയിൽ അവരുടെ ശരീരം മാത്രമേ കാണാൻ പാടുള്ളൂ. ഭൂമിയിൽ അവരുടെ ശരീരം മാത്രമേ കാണാൻ പാടുള്ളൂ. ദൈവമക്കളുടെ ആദത്തിൽ മരിക്കേണ്ട ശരീരം മാത്രമേ ഭൂമിയിൽ കാണാൻ പാടുള്ളൂ. അതിനുമുമ്പ് അവരുടെ ഹൃദയം, അവരുടെ സോള് ഇതാ ദൈവരായത്തിൽ ക്രിസ്തുവിനോട് ദൈവത്തിൽ പറ്റിയിരിക്കണം. ഭയങ്കര മർമ്മമാണിത്. ഹല്ലേലൂയ. ദൈവം എപ്പോൾ മാത്രമേ പിശാചിനെ അനുവദിക്കത്തുള്ളൂ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാറ് വളർന്ന് കതിരായപ്പോൾ, ദൈവപുത്രന്മാർ ഫലമായി മാറിയപ്പോൾ, കതിരായപ്പോ, അപ്പോഴാണ് കളയെ വെളിപ്പെടുത്തിയുള്ളൂ. അപ്പോഴാണ് കളയും വെളിപ്പെട്ട് വന്നത്. കള ആരാണ്? നേരത്തെ സന്ദേശം കേട്ട് പഠിച്ചവർക്ക് ഇത് രക്ഷയുള്ളൂ. കള എന്ന് പറയുന്നത് ദുഷ്ടന്റെ പുത്രന്മാർ, പിശാചിന്റെ പുത്രന്മാർ. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. ഞാറ് വളർന്ന് കതിരായി ദൈവപുത്രന്മാർ വെളിപ്പെട്ടു. സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ ദൈവപുത്രന്മാരെ വെളിപ്പാടിനെ കാത്തിരിക്കുകയാണ് അല്ലേ? ഞാറ് വളർന്ന് കതിരായപ്പോ, അപ്പോൾ അതിന്റെ അർത്ഥം ആദ്യം എന്ത് സംഭവിച്ചു? ആദ്യം ഇതാ യോഹന്നാൻ 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിനകത്ത് വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രന്മാരുടെ അധികാരം കിട്ടി അല്ലേ? അവർ ആ അധികാരം ഉപയോഗിച്ച് ദൈവപുത്രന്മാരായി ഇതാ യേശുവിനൂടെ അവർ അകത്ത് പ്രവേശിക്കുമ്പോൾ, അവരുടെ ഹൃദയം അകത്ത് പ്രവേശിച്ചപ്പോൾ, അവർ ദൈവപുത്രന്മാരായി വെളിപ്പെട്ടപ്പോൾ, ഞാറ് വളർന്ന കതിരായപ്പോൾ, ഇതാ ഉടനെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കള വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് എന്താ ഈ ലോകത്തിലധികം കളകൾ ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ സിസ്റ്റം ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ സിസ്റ്റം വെളിപ്പെടും. ദൈവം അനുവദിക്കാതെ ഒന്നും വെളിപ്പെടുത്തില്ല. ദൈവത്തിന് ഇതിനൊക്കെ ഇതിന്റെ പുറകിൽ പദ്ധതിയുണ്ട്. ഇത് നമ്മുടെ പരീക്ഷാകാലമാണ്. അപ്പോ ഇത് പിശാചിന്റെ സിസ്റ്റം അവിടെ വെളിപ്പെടുകയാണ്. അതിനി ഈ വരും കാലങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്ന് ഏറ്റവും വലിയ പരീക്ഷയായ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയായ മാർക്കോസ് ഫീസ്റ്റിലേക്ക് എത്തിച്ചേരും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരെ, വളരെ ശ്രദ്ധയോടുകൂടെ നാം ആയിരിക്കുക. ഈ പിശാചിന്റെ സിസ്റ്റം ഇങ്ങനെ വർദ്ധിക്കും. അപ്പൊ നമ്മളെ അതനുസരിച്ച് അവൻ കണ്ടീഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കും. വായിച്ചേ മത്തായിയുടെ സുവിശേഷം 13:26.
ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു.
അതിന്റെ ഒരല്പം മുമ്പ് ആ ഉപമയെന്ന് വായിച്ചുണ്ട്. അതിൽ പുതിയതായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലായിക്കോട്ടെ.
അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മനുഷ്യപുത്രൻ വിത്ത് വിതച്ചു. ആ വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. മനുഷ്യർ ഉറങ്ങുമ്പോൾ ദുഷ്ടൻ വന്ന് കള വിതച്ചു. ആ വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരല്ല, ദുഷ്ടന്റെ പുത്രന്മാർ. ഈ ഭൂമിയിൽ രണ്ട് ടൈപ്പ് സീഡ് ഉണ്ട്. ശരീരത്തിൽ എല്ലാവരും ഒരേപോലെ ഇരിക്കുമെങ്കിലും രണ്ട് ടൈപ്പ് വിത്തുകളാണ്, ആത്മീയ വിത്തുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഒന്ന് രാജ്യത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ മക്കൾ. മറ്റത് ദുഷ്ടന്റെ പുത്രന്മാർ, പിശാചിന്റെ മക്കൾ. ഇത് രണ്ടുമുണ്ട്. വെളിപ്പെടുമ്പോഴാണ് അകത്തിരിക്കുന്നത് എന്നാന്ന് അറിയട്ടു, അകത്തിരിക്കുന്നത് എന്നാന്ന് അപ്പോഴാണ് അറിയട്ടു. ഇനി വെളിപ്പെടുന്ന കാലമാണ്, വെളിപ്പെടുന്ന കാലം. ഒരു ഭാഗത്ത് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നു, ആദ്യം ദൈവപുത്രന്മാർ വെളിപ്പെടുന്നു. ഇതുകൊണ്ട് അവിടെ എന്റെ ആ വാക്യം 26 വാക്യം പറയുന്നത്, കള കാണാറ് കണ്ടപ്പോഴല്ല ഞാറ് കണ്ടത്, ഞാറ് വളർന്ന് കതിരായിരുന്നു. ഞാറ് വളർന്ന് കതിരായപ്പോഴാണ് കളയും കാണാൻ വന്നത്. അങ്ങനെയല്ലേ? ഒന്ന് വായിച്ചേ.
ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു.
അപ്പൊ ഞാറ് വളർന്ന് കതിരായി എന്ന് പറയുന്നത് മനുഷ്യപുത്രന്മാർ ക്രിസ്തുവിൽ വളർന്ന ദൈവപുത്രന്മാരായി വെളിപ്പെട്ടപ്പോ പിശാചിന്റെ മക്കളും കളയും വെളിപ്പെട്ടു വന്നു. പിശാജ് അവരിൽ വെളിപ്പെട്ടു വന്നു. നമ്മിൽ ദൈവം വെളിപ്പെട്ടു വരുമ്പോൾ പിശാചിന്റെ മക്കളിൽ കള, അല്ലെങ്കിൽ പിശാചിന്റെ മക്കളിൽ പിശാജ് വെളിപ്പെട്ടു വരും. അതാണ് ഈ കാലം. അപ്പൊ ഈ കാലത്തെ നമ്മൾ ഡിസൈൻ ചെയ്യണ, കാലത്തെ മറക്കരുത്, കാലത്തെ നാം മറക്കരുത്, കാലത്തെ നാം ഡിസൈൻ ചെയ്യണം. അപ്പൊ ഈ ചുറ്റുപാടും നടക്കുന്ന കാര്യം ഇതാ വളരെ പ്രയാസകരമായി ഇനിയുള്ള നാളുകളിൽ വരും. അന്ത്യകാലത്ത് എന്ത് വരും? ദുർഘട സമയങ്ങൾ വരും. ഹല്ലേലൂയ. ദൈവം നമുക്ക് പണ്ടേ ഒരു പ്രവചനമല്ല, ഒരു ചിന്ത തന്നിട്ടുണ്ട്, ഒരു കണക്ക് തന്നിട്ടുണ്ട്, അല്ലെ? ഹല്ലേലൂയ. ആ കണക്കിലൂടെ ദൈവം നമുക്ക് ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. ആ കലണ്ടറിലെ ചില കളർ കോഡിങ്ങുകളും ദൈവം തന്നിട്ടുണ്ട്. ശരിയാണോ? ആ കളർ കോഡിങ്ങിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതാ അവിടെ കളറ് പയ്യെ പയ്യെ ആ കളറ് ഒരു റെഡ് കളറുകളിൽ റെഡ് കളറിലേക്ക് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുവാനായിട്ട്. കാരണം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പോ ഈ വരുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് രണ്ട് മൈൻഡ് കണ്ടീഷനാണ് ഇവിടെ നടക്കുന്നത്. മൈൻഡ് കണ്ടീഷൻസ്, രണ്ട് മൈൻഡ് കണ്ടീഷൻസ്. ഒരു ഭാഗത്ത് രണ്ടുപേരും ചെയ്യുന്നത് റോമലേഖനം 12 ഒരു കിങ്ഡം ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണ് മറ്റേ കിങ്ഡം ചെയ്യുന്നതെന്നേ ഉള്ളൂ. രണ്ടും മൈൻഡ് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുക. റോമലേഖനം 12 കടന്നു വരുമ്പോ നമുക്ക് കാണാൻ കഴിയാവുന്നത് അതിന്റെ 2 വായിച്ചേ.
ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ.
നിന്റെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യുക, നിന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്ത കണ്ടീഷൻ ചെയ്യുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഓൾറെഡി അനുരൂപമാണ്, നിന്റെ മനസ്സിനെ കണ്ടീഷൻ ചെയ്ത് ദൈവാനുരൂപത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് സംഭവിക്കും? നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇല്ലെന്ന് നീ തിരിച്ചറിയും. അപ്പൊ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കുന്നതിനനുസരിച്ച് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. മനസ്സ് പുതുക്കുന്നതിനനുസരിച്ച് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ അറിവ് പ്രാപിക്കുന്നത് നല്ലതാണ്, അറിവ് പ്രാപിച്ചുകൊണ്ട് ദൈവഹിതം തിരിച്ചറിയാൻ പറ്റില്ല. മനസ്സ് കണ്ടീഷൻ ചെയ്യണം. ഇപ്പോ 10 ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്ന് 1 അഡ്മിഷൻ എടുത്തവന് കൊടുത്ത എന്ത് പറ്റും? തോറ്റു പോകുന്ന ഉറപ്പാണ് അല്ലേ? ആ കുഞ്ഞിന് ഒരു ഐഡിയ ഇല്ല. പിന്നെ എങ്ങനെയാ മനസ്സ് കണ്ടീഷൻ ചെയ്യുന്നേ? ഒരു പീരീഡ് അതിനാവശ്യമാണ്. ഒരു പീരീഡ് ആവശ്യമാണ് മനസ്സ് കണ്ടീഷൻ ചെയ്യുന്നത്. ഒരു പീരീഡ് ആവശ്യമാണ്. അതിനെ 1 ചേർക്കും, 1 പഠിപ്പിക്കും, എക്സാം എടുക്കും, അതിനെ പാസ്സാക്കും, 2 ചേർക്കും, വീണ്ടും 1 പഠിപ്പിക്കും, എക്സാം എടുക്കും, ജയിച്ചാൽ 3 കൊണ്ടുവരും, ഇല്ലേ? എന്ത് വെച്ചീണേ? മനസ്സിനെ കണ്ടീഷൻ ചെയ്യുക. ഈ 10 എക്സാം എഴുതാൻ തക്കണം മനസ്സിനെ കണ്ടീഷൻ ചെയ്യുകയാണ്. അപ്പോ ദൈവിക കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ ഈ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തണം, കണ്ടീഷൻ ചെയ്യണം. ഇതേപോലെ തന്നെ അതെ ശ്രദ്ധിച്ചേ, അത് എന്തിനു വേണ്ടിയാണ്? ആ മനസ്സിനെ പുതുക്കുന്നതനുസരിച്ച് നമ്മളുടെ കൺട്രോൾ എങ്ങോട്ടേക്ക് പോകും? നമ്മളുടെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലേക്ക് പോകും. ദൈവാത്മാവ് നമ്മളെ നയിക്കുവാൻ തുടങ്ങും മനസ്സ് കണ്ടീഷൻ ചെയ്ത. ഹല്ലേലൂയ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പിശാച് ചെയ്യുന്നത്. ഓൾറെഡി ജന ലോകാനുരൂപതയിലാണ്. ആ ലോകാനുരൂപതയിലായിരിക്കുന്ന ജനം സ്വയത്താ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. അവരുടെ സ്വയത്തിലെ നിയന്ത്രണം അവരിൽ നിന്ന് പഠിച്ചു പറിക്കാൻ പോവുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവരുടെ സ്വയത്തിൽ നിന്നുള്ള നിയന്ത്രണം പിടിച്ചു പറിച്ച് അവരെ ഇതാ എക്സ്റ്റേണലി ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന സിസ്റ്റം, ബീസ്റ്റ് സിസ്റ്റം, മൃഗ സിസ്റ്റം, ആന്റി ക്രൈസ്റ്റ് സിസ്റ്റം അവരെ നിയന്ത്രിക്കാൻ പോവുകയാണ്. അപ്പൊ അവരുടെ നിയന്ത്രണം ഇനി അവരുടെ സ്വയത്തിലല്ല, ആന്റി ക്രൈസ്റ്റ് നിയന്ത്രണത്തിലായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണം നമ്മുടെ സ്വയത്തിലല്ല വേണ്ടത്, ദൈവത്തിലാണ് വേണ്ടത്. ദൈവത്തിന്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. പക്ഷേ നമ്മുടെ സ്വയത്തിൽ നിന്ന് ഈ നിയന്ത്രണം മനസ്സ് പുതുക്കി കണ്ടീഷൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് ഇത് എങ്ങോട്ടേക്ക് പോകും? ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന ഒരു ബീസ്റ്റ് സിസ്റ്റത്തിലേക്ക് അതങ്ങ് പോകും. പിന്നെ മനുഷ്യനല്ല നിയന്ത്രിക്കുന്നത്, ഈ ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന ഈ ബീസ്റ്റ് സിസ്റ്റമാണ് പിന്നെ നിയന്ത്രിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡേ ബൈ ഡേ അതിലേക്കുള്ള ഒരു മനസ്സ് പുതുക്കലാണ്, ഒരു കണ്ടീഷനിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഈ ലോകത്ത് നിന്ന് പുറത്തു പോകേണ്ട ആ ഒരു തലത്തിലേക്ക്, അതായത് ലോക സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഈ സിസ്റ്റം ഇവിടെ വർദ്ധിക്കുമ്പോൾ, സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, ഈ സിസ്റ്റം ഈ താഴെ വർദ്ധിക്കുമ്പോൾ, നമ്മളുടെ കൺട്രോൾ നമ്മളിൽ നിന്ന് വിടുവിക്കുന്ന ഈ സിസ്റ്റം താഴെ വർദ്ധിക്കുമ്പോൾ, അതിനു മുമ്പ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവരാജ്യത്തിൽ കയറിയിരിക്കണം. കേറി ശരീരം മാത്രമേ ഭൂമിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ശരീരം മാത്രമേ ഭൂമിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾ ദൈവരാജ്യത്തിൽ ഹൃദയം കൊണ്ട് കയറിയിരിക്കണം. ഈ ശരീര കർത്താവ് പറയാണ്, ഈ ശരീരത്തെ കൊല്ലുന്നവന് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, പക്ഷെ ദേഹിയെയും കൂടെ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുക. മനസ്സിലായോ പ്രിയ സഹോദരങ്ങളെ? ദാ കർത്താവ് പറഞ്ഞു, അകത്ത് കയറുന്നവൻ രക്ഷപ്പെടും, അകത്ത് കയറുന്നവൻ രക്ഷപ്പെടും. ഈ സിസ്റ്റം ഇനി വർദ്ധിച്ചുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ കാര്യങ്ങളും ഇതാ ഡേ ബൈ ഡേ മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കും, നിർബന്ധമായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പുറമേ നിന്ന് ആരംഭിക്കും, അകത്തേക്ക് കയറി 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 ഇതാ നമ്മുടെ ആ ഫുൾ കൺട്രോളിനെ പിടിച്ചെടുക്കും, ഫുൾ കൺട്രോളിനെ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. ഓരോ സ്ഥലത്ത് ആക്സസുകൾ നിഷേധിക്കപ്പെടും, നിഷേധിക്കപ്പെടും. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഓടരുത്, ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. പലതും ഇതേപോലെയുള്ള പബ്ലിക് ചാനലിൽ പറയുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ ചുറ്റും നോക്കുക. ഡിസേൺ ദിസ് ടൈം, ഇന്നത് ചെയ്തില്ല എങ്കിൽ ഇതാ നിങ്ങൾക്ക് കടയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല, ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പൊ ഉടനെ എല്ലാവരും അതങ്ങ് ചെയ്യും. ഹല്ലേലൂയ. ഉടനെ അടുത്ത കണ്ടീഷനി, ഇന്ന ടെസ്റ്റ് നടത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ പുറത്തുനിന്ന് അകത്തേക്ക് കയറി. വീണ്ടും അടുത്ത കണ്ടീഷന്, ഇന്ന മരുന്നെടുത്തില്ല എങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇന്നത് പറ്റില്ല. വീണ്ടും അകത്തേക്ക് കയറുകയാണ്. ഇതാ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ ഈ കണ്ടീഷൻ നടക്കുകയാണ്. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ സിസ്റ്റം വർദ്ധിച്ച് 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 ഇത് ചെന്ന് മാർക്കോസ് വിശുദ്ധൻ അവസാനിക്കും. അപ്പോ ഈ മനസ്സ് കണ്ടീഷനിൽ കുഞ്ഞുങ്ങളെ നിങ്ങളെ യാത്രയാകരുത്. ശ്രദ്ധിച്ച, ഈ മനസ്സ് കണ്ടീഷനിൽ ശരീരത്തിൽ നിയമങ്ങൾ അനുസരിക്കുന്നതെന്നല്ല ഈ പറയുന്നേ, മനസ്സ് കണ്ടീഷനിൽ നിങ്ങൾ യാത്രയാകരുത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മനസ്സിനെയാണ് ഇവിടെ പിടിക്കുന്നത്, മനസ്സിനെയാണ് കണ്ടീഷൻ ചെയ്യുന്നത്. രണ്ട് രാജ്യങ്ങളും മനസ്സിനെ കണ്ടീഷൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. പിശാച് രാജ്യം തന്ത്രത്തിലൂടെ അത് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് നീങ്ങുക. അപ്പോ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതിന്റെ തുടർച്ച ഇനിയും നമ്മൾ മനസ്സിലാക്കും. ഈ കണ്ടീഷനിങ്ങിൽ നമ്മൾ വീണു പോകരുത് എന്നാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തെ അനുസരിക്കുന്ന ഗവൺമെന്റിന് നാം കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന്റെ മുകളിൽ കയറി ദൈവത്തെ കുറ്റം പറഞ്ഞ് ദൈവത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന് കീഴടങ്ങിയിരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ദൈവത്തോട് ചോദിക്കുക. ദൈവവചനം എന്തു പറയുന്നു എന്ന് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കും. ഈ കാലത്തെ വിവേചിക്കേണ്ട സമയമാണിത്. ഇത് നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും ഇനിയും ലോകത്തെ സ്നേഹിച്ച് ലോകാനുരൂപതയിൽ നിൽക്കാതെ നമ്മൾ ഓരോരുത്തരും ഇതാ നമ്മുടെ ഹൃദയം കൊണ്ട് യേശുവിലൂടെ ദൈവനായി നിൽക്കാറുക. ശരീരം മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. ശരീരം മാത്രമേ, അതായത് പല്ലി, ബുദ്ധിയുള്ള പല്ലി, ഇതാ പൂച്ച തന്നെ പിടിക്കാൻ വരുമ്പോ തന്റെ വാലിട്ട് താഴേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് താൻ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയം കൊണ്ട് സോള് കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടോളണം. യേശു ആകുന്ന വഴിയിലൂടെ ശരീരം കടന്നോട്ടെ. കർത്താവ് കുറിച്ച് ശരീരത്തെ കൊല്ലുന്നവരും ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന്. നമ്മൾ അവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ കർത്താവ് എന്ത് ചെയ്യൂ? കർത്താവ് ഇതാ ഈ തടുക്കുന്ന വഴിയിൽ നിന്ന് പിശാചിനെ തടയുന്ന സിസ്റ്റം മാറും. ഇതാ അവൻ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോ അവനും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ക്രോധകാലത്തിലേക്ക് കയറുകയാണ്. ഇതാ ഞാറ് വളർന്ന് കതിരാകുമ്പോൾ കളയും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ കാലത്തിലേക്ക് കടന്നു വരുമ്പോ രണ്ട് ആത്മരാജ്യങ്ങളും മനസ്സ് കണ്ടീഷൻ ചെയ്യുവാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ദൈവരാജ്യത്തിന്റെ മനസ്സ് കണ്ടീഷനിൽ, അതായത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കണം, അതിൽ വർദ്ധിച്ചിരിക്കണം. അപ്പോ ഇനി പഴയത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ല ഇത്. മോശ മിനിസ്ട്രിയുടെ കാലമല്ല ഇത്, ജോഷുവ മിനിസ്ട്രിയുടെ കാലമാണ്. ഹല്ലേലൂയ. ഇത് ഈജിപ്തിൽ നിന്ന് പുറപ്പെടേണ്ട കാലമല്ല, പകരം ദൈവരാജ്യം അവകാശമാകേണ്ട കാലമാണ്. പക്ഷെ ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, പെട്ടെന്ന് പുറപ്പെട്ടുകൊള്ളുക. സമയമില്ല, പെട്ടെന്ന് പുറപ്പെട്ടുകൊള്ളുക. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക്. സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളോട് പറഞ്ഞു, ജീവനും സമാധാനവും കൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിയും. അതായിരിക്കണം നമ്മുടെ അളവുകോൽ. ദൈവരാജ്യത്തിലേക്ക് രൂപാന്തരപ്പെട്ടു നമ്മുടെ സ്വയത്തിൽ നിന്ന്. അതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ പിശാച് ചെയ്യുന്നത് നമ്മുടെ സ്വയത്തിൽ നിന്ന്, നമ്മുടെ സ്വയം വിട്ട് നമ്മുടെ വെളിയിലുള്ള മറ്റൊരു സിസ്റ്റം നമ്മളെ നിയന്ത്രിക്കുന്നു. ദൈവത്തിന് വിപരീതമായി അത് ചെയ്തത്. എന്നാൽ എല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നവരാണ്, ദൈവിക ചിന്തകളെ മനസ്സിലാക്കുന്നവർ. ഈ നാളുകളിൽ ക്രിസ്തയേശുവിലൂടെ അകത്ത് പ്രവേശിച്ചവരാണ്, ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ അടുക്കൽ എത്തിയവരായി തീരുന്നു. ഹൃദയം കൊണ്ട് അവിടെ എത്തിയവരാ. ശരീരം മാത്രമേ പുറത്തുണ്ടാകാൻ പാടും, ഹൃദയം കൊണ്ട് ദൈവരാജ്യത്തിലായി. അല്ല എങ്കിൽ ഈ ഒഴുക്കിൽ നീയും ഒഴുകിപ്പോകും. നമ്മുടെ ജീവിതം ഈ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളതല്ല, ഒഴുക്കിനെതിരെയുള്ളതാണ്. ഒഴുക്കിനെതിരെ ഞാൻ കുത്തേം തുഴഞ്ഞും ആത്മാവിന്നതേ ഞാൻ വന്നിടുന്നേ. നാദിൻ വാഗ്ദത്ത ദർശനം പ്രാപിപ്പാൻ രാജത്വ സുവിശേഷ അവകാശമാക്കുവാൻ ഒഴുക്കിനെ തീരെ ഞാൻ കുതിരം തുഴഞ്ഞും ആത്മാവിനാഥേ ഞാൻ വന്നിടുന്നേ. ദാപ്പ ആത്മാവിന്റെ നദിയിൽ വരികയാ. ഓ ആത്മാവിന്റെ നദിയിൽ വരികയാ. ജനം അതിനായി സമർപ്പിച്ചു കൊടുത്ത വ്യക്തതയോടെ കാണും. രണ്ട് സിസ്റ്റത്തെ വ്യക്തതയോടെ കാണും. ദൈവം തന്റെ രാജ്യത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിൽ നമ്മളെ അകത്ത് പ്രവേശിക്കും. ഹൃദയം കൊണ്ട് അകത്ത് പ്രവേശിച്ചു. ശരീരം ഭൂമിയിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവപുത്രന്മാരായി ഭൂമിയിലേക്ക് വെളിപ്പെടും. ശരീരത്തിലൂടെ ഞാർ വളർന്ന് കതിരാകും. അപ്പോൾ തന്നെ പിശാചിന്റെ ദൃഷ്ടത്തെ ഭേദിച്ചാണ് ദൈവം ചെയ്തത് തന്റെ രാജ്യത്തെ സുവിശേഷത്തിലൂടെ. നമ്മൾ വിടുന്നതിനനുസരിച്ച് ദൈവം വഴിയിൽ നിന്ന് മാറുകയാണ്. തടയുന്നവൻ വഴിയിൽ നിന്ന് മാറുകയാണ്. ഇതുവരെയും വെളിപ്പെടുവാൻ കഴിയാതെ യോബിന്റെ ചുറ്റും ദൈവം വേലി കെട്ടിയത് കൊണ്ട് അവനൊന്നും ചെയ്യുവാൻ കഴിയാത്ത പിശാച്, ദൈവം ആ വേലി പൊളിച്ചു കൊടുത്തപ്പോൾ പ്രവർത്തിച്ചതുപോലെ അടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുന്നു. ദാ പിശാച് തന്റെ മക്കളിൽ വെളിപ്പെടാൻ തുടങ്ങി. ഞാർ വളർന്ന് കതിരാകുമ്പോൾ കളയും വെളിപ്പെടുകയാണ്. ആ കള വെളിപ്പെടുമ്പോൾ കളയുടെ സിസ്റ്റം ഇവിടെ വ്യാപരിക്കാൻ തുടങ്ങുന്നു. ഈ കളയുടെ സിസ്റ്റം ഇവിടെ വ്യാപരിക്കുമ്പോൾ നമ്മളുടെ സ്വയത്തിൽ നിന്നും അനസ്വതയ്ക്ക് ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന ആ സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുവാനാണ് അത് നടക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒഴുക്കിന് അനുകൂലമായി ഒഴുകാതെ ഒഴുക്കിനെതിരെ ഒഴുകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒഴുകുവാൻ ദൈവത്തിന്റെ ആത്മാവും കാക്കുവാനും സമർപ്പിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ മനസ്സുള്ളവർക്ക് ഏൽപ്പിക്കാം. സ്വകീയ പിത, ഞങ്ങൾ മനസ്സ് പുതുക്കി ദൈവത്തിന് ദൈവപുത്രന് ദൈവരാജ്യത്തിന് അനുരൂപമായി തീരുവാൻ അങ്ങനെയോട് ആവശ്യപ്പെട്ടു. സ്വയത്തിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയത്തില്. എന്നാൽ ലോകം ഞങ്ങളെ സ്വയത്തിൽ നിന്ന് ദൈവപ്രവർത്തിക്ക് എതിർ നിൽക്കുന്ന പിശാചിന്റെ ഇഷ്ടത്തിലേക്ക് മനസ്സ് പുതുക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാലത്തെ വിവേചിച്ച് ഇത് മനസ്സിലാക്കി തരുവാൻ അങ്ങ് ഞങ്ങളോട് കൂടി ഇരുന്നതിനായി നന്ദി. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രിയ നല്ല പിതാവ്, മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, അതിന് നടുവിലുള്ളവരും. അപ്പ അങ്ങ് തന്നെ അവരുടെ ഇടപെടൽ, അങ്ങ് തന്നെ അങ്ങയുടെ ചിന്തകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ലുധിയയുടെ ഹൃദയം അങ്ങല്ലോ തുറന്നേ. കുഞ്ഞുങ്ങളുടെ എല്ലാ ഹൃദയവും അങ്ങ് ആഗ്രഹിക്കുന്നത് തുറന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒരനുഗ്രഹമായി വെളിപ്പെടുത്തി കേട്ട വചനം നിത്യം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരെ പോഷിപ്പിക്കുവാനായിട്ട് അറിയാം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സൗഖ്യവും സമാധാനവും ഇവർ പ്രാപിക്കട്ടെ. എത്രത്തോളം അങ്ങ് സഹായിച്ചു നന്ദിയാണ്. അന്ത്യത്തോളം നിങ്ങൾക്കും അക്രമ നൽകിയ യേശു ക്രിസ്തുവൻ നാമത്തിൽ പ്രിയരെ, കർത്താവിത്രത്തോളം നമ്മൾ സംസാരിച്ചു. വളരെ അന്ത്യകാലത്ത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മമണ്ഡലത്തിലെ കാര്യങ്ങളാണ്, മർമ്മങ്ങളാണ് നിങ്ങൾ മനസ്സിലായത്. തുടർന്ന് ഇതിന് വില കൊടുത്ത് ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി കാഴ്ച ജീവിക്കാതെ വചനപ്രകാരം ജീവിക്കുക. തുടർന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഈ വചനത്തിന്റെ കണ്ണുകളിലൂടെ നിങ്ങൾ കാണുക. ദൈവത്തിന്റെ ആത്മാവിൽ എപ്പോഴും ശരണപ്പെടുക. ആത്മാവ് അപ്പോൾ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക. ഈ ലോകത്തിലെ ഗവൺമെന്റുകൾ ദൈവഹിത പ്രകാരം മുന്നോട്ടേക്ക് പോകുന്ന ഏതൊരു ഗവൺമെന്റിനും നമ്മൾ കീഴടങ്ങിയിരിക്കുക. എന്നാൽ ദൈവഹിത പ്രകാരം അല്ല മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ അവിടെ സഹോദരങ്ങളെ എപ്പോഴും ശദ്രക് മേശക് അബേദ്നഗോ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി നിൽക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. കേട്ട വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.